ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ടുഡേ ഈസ് ദ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ദിസ് കൺട്രി. വെൽ, ദിസ് കൺട്രി ഈസ് ഇൻഡിപെൻഡൻ്റ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദിവസം വളരെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇവിടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുക, 60 മൈൽ സ്പീഡുള്ളിടത്ത് 100 മൈൽ സ്പീഡിൽ ഞാൻ വണ്ടി ഓടിക്കുകയാണെന്നിരിക്കട്ടെ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ഞാൻ 100 മൈൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ നിശ്ചയമായും എനിക്ക് ടിക്കറ്റ് കിട്ടും, സംശയമൊന്നുമില്ല. ഞാൻ ചോദിക്കുക, ഹേ ഓഫീസർ, ടുഡേ ഈസ് ദ ഡേ ഓഫ് ഇൻഡിപെൻഡൻസ്, ഐ ആം ഫ്രീ ടു ഡ്രൈവ്. വെൽ, യു ആർ ഫ്രീ ടു ഡ്രൈവ്, ബട്ട് യു ഷുഡ് അബൈഡ് അണ്ടർ ദ ലോ. ദർ ഇസ് എ ലോ ഫോർ ദിസ് കൺട്രി, ആൻഡ് ദിസ് ലോ റിക്വയേഴ്സ് that you should live according to this law. You broke the law, then there is a penalty for it. $100 alla adu oru kuthiri kooduvalla. Praise the Lord. Ezhuthi thanne etha adu idu lengikkunnathina, adu cell phone vilikkunnathina, vaasthavathil adu cell phone speedingine ഓരോ മൈലിനും ചാർജ് കൊടുക്കണം. എത്ര വെച്ചാ? 24. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമുക്കത് കിട്ടാത്തതുകൊണ്ട് അറിയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, ഞാനത് പറഞ്ഞു എന്തിനാണെന്നറിയാമോ? ഇൻഡിപെൻഡൻസ് ഡസ് നോട്ട് മീൻ ദറ്റ് ഐ ആം ഫ്രീ ടു ലീവ് ആസ് ഐ വിൽ. ഞാൻ ഇച്ഛിക്കുന്നത് പോലെ ജീവിക്കാം എന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം, മാർഗം അതല്ല. സ്വാതന്ത്ര്യമാണ്, പക്ഷേ സ്വാതന്ത്ര്യത്തിന് നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് യാത്ര ചെയ്യണം. നിയമലംഘനം നടത്തിയാൽ അതിന് പെനാൽറ്റിയുണ്ട്, ശിക്ഷയുണ്ട്, അത് കൊടുത്തേ പറ്റുകയുള്ളൂ. ദാറ്റ്സ് ദ ലോ. എന്നാൽ പല ആളുകളും വാസ്തവത്തിൽ ഇൻഡിപെൻഡൻസിൻ്റെ വേറൊരു നിലയിലാണ് കാണുന്നത്. ഇങ്ങനെ വെടി പൊട്ടിക്കുക, കാശെല്ലാം കൂടി ഇങ്ങനെ കളയുക. നമ്മുടെ പിള്ളേർക്കൊക്കെ ആഗ്രഹമുണ്ട് ഈ ഫയർ വർക്സ് എല്ലാം ഒന്ന് നടത്തിയാൽ കൊള്ളാമെന്ന്. ബട്ട് സംഹവ് ദ പേരൻസ് ഡു നോട്ട് പെർമിറ്റ് ഓർ ദേ ഡു നോട്ട് ബൈ. സിറ്റി ചിലയിടത്ത് അത് നിങ്ങളുടെ ഫെഡറൽ വേയിൽ അലോവ് ചെയ്യാത്ത, ഞങ്ങളുടെ ഫൈഫിലൊക്കെ അലോവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? ഈ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഈ വെടിപൊട്ടിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നിന്ന് ചില വസ്തുതകളുടെ ബന്ധത്തിൽ ഓർപ്പിപ്പാൻ ഞാൻ ആശിക്കുന്നു. ഐ റിക്വസ്റ്റ് യു ടു ടേൺ വിത്ത് മീ ടു ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സസ് 33-36. 8-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത് യേശുവിൻ്റെ അടുക്കൽ വന്ന് വചനം കേട്ടവരോട് യേശു ഇപ്രകാരം പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, അറ്റ് ദാറ്റ് ടൈം വി ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് മെനി ഓഫ് ദ ജ്യൂസ് ഡിഡിൻ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ സം ഓഫ് ദ ജ്യൂസ് ബിലീവ്ഡ് ഇൻ ഹിം. ആൻഡ് നൗ ജീസസ് ഈസ് ടെലിംഗ് ടു ദോസ് ഹു ബിലീവ്ഡ് ഇൻ ഹിം ദറ്റ് ഇഫ് യു abide in my word, you shall be my disciples. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ ആകി. എന്നിട്ട് അവരോട് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങളറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വിശ്വസിച്ചവരാണെന്ന് ഓർക്കണം. ഈ വിശ്വസിച്ചതായ യഹൂദന്മാരുടെ കോപം അങ്ങിളങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാം, വി ആർ ദ ചിൽഡ്രൻ ഓഫ് എബ്രഹാം, വി ഹാവ് നെവർ ബീൻ സ്ലേവ്സ് ടു എനി വൺ. ഞാൻ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വി ആർ നെവർ ബീൻ സ്ലേവ്സ് ടു എനി വൺ. ഇത് പറയുന്ന സന്ദർഭത്തിൽ ഇവരാരുടെ അടിമത്തത്തിൽ കിടക്കുക? റോമിൻ്റെ അടിമത്തത്തിൽ കിടക്കുക. ദേ വെയർ അണ്ടർ, ദേ വെയർ ദ സ്ലേവ്സ് ഓഫ് റോമൻ എംപയർ ഈവൻ അറ്റ് ദാറ്റ് ടൈം. ഇനി ജസ്റ്റ് തിങ്ക് അബൌട്ട് ദെയർ ഹിസ്റ്ററി. പുറകോട്ട് നോക്കിയോ, ദേ വെയർ ദ സ്ലേവ്സ് ഓഫ് ദ അസീറിയൻസ്. അശൂരിയരുടെ അടിമകളായിരുന്നു അവർ. ഇനിയും ആ കുറച്ചുകൂടെ ഈ അസീറിയൻസ് കഴിഞ്ഞിട്ട് ഈ റോമക്കാർക്ക് മുൻപ് അവർ ദേ വെയർ ദ സ്ലേവ്സ് ഓഫ് ദ ഗ്രീക്കൻസ്. ഗ്രീക്ക് യവനായ സാമ്രാജ്യത്തിൻ്റെ അടിമകളായിരുന്നവർ. അതിനു മുൻപ് അവർ ദേ വെയർ അണ്ടർ ദ സ്ലേവ്സ്, ദേ വെയർ ദ സ്ലേവ്സ് ഓഫ് ദ പേർഷ്യൻസ് ആൻഡ് മെഡോ. മേദോ പാർസിയ സാമ്രാജ്യത്തിൻ്റെ അടിമകളായിരുന്നവർ. ഇനിയും അതിനു മുൻപ് നോക്കിയാൽ ദേവർ അണ്ടർ ദ സ്ലേവ്സ് ഓഫ് ബാബിലോണിയൻ എംപയർ. ബാബിലോണിയരുടെ അടിമകളായിരുന്നവർ. അതിനു മുൻപ് അസീറിയരുടെ അടിമകളായിട്ടുണ്ട്. അതിനു മുൻപ് പല രാജ്യങ്ങളുടെയും അടിമകളായിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഭയങ്കരമായിട്ട് അവർ പെസഹയെ ആചരിക്കുന്നവരാ. ആ ആചരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയുകയായിരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ മിസ്രയീമിൽ അടിമകളായിരുന്നു. ഇപ്പം ഇവരെന്താ പറയുന്നേ? വി ഹാവ് നെവർ ബീൻ സ്ലേവ്സ് ഓഫ് എനി വൺ. സത്യവിരുദ്ധമായ സംസാരം നടത്താൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളും തൽപരരാകുന്നത് ഇക്കാലത്ത് മാത്രമല്ല, അക്കാലത്തും ഉണ്ടായിരുന്നു. ആമേൻ. സത്യവിരുദ്ധമായ പ്രസ്താവന, എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഔട്ട് ഓഫ് ഫോൾസ്ഹുഡ്. ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദേ മെയ്ഡ് അറ്റ് ദാറ്റ് ടൈം വാസ് നോട്ട് റൈറ്റ് അറ്റ് ഓൾ. അത് ശരിയല്ല, അത് തെറ്റായ യാഥാർത്ഥ്യ തെറ്റായ കാര്യമാണ്, യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന കാര്യമല്ല. പക്ഷേ ദേ വെയർ ദ ബിലീവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. സി, നമ്മൾ ഓർക്കണം, എന്താ 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്? 31-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ചത്? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചവരോടാണ് പറയുന്നത്. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമാകത്തില്ല. ആ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. എങ്ങനെ വരണം? അടിമത്തത്തെക്കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ സാക്ഷാലുള്ള കാര്യങ്ങളെ മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചതുകൊണ്ട് ഒരിക്കലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാതെ വരത്തില്ല. ഈ റക്സിൻ്റെ കീഴിൽ ഞാൻ ഇതിനെ അഴുക്കെല്ലാം കൂടെ അവിടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നെന്ന് കേട്ടപ്പോഴത്തേക്കിന് ഓടി പിടിച്ച് വാസ്തവത്തിൽ ആ വീടിൻ്റെ അകത്തെ അഴുക്കെല്ലാം കൂടെ തല്ലി അടിച്ചിട്ട് ഈ റക്സിൻ്റെ അടുക്കിലോട്ട് കയറ്റിവെച്ചു. വീട്ടിൽ വിരുന്നുകാർ വന്നപ്പം വാസ്തവത്തിൽ വീടെന്താ വൃത്തിയായിട്ട് കിടക്കുകയാണ്. പക്ഷേ അഴുക്കെല്ലാം എവിടെ കിടക്കുക? ഈ റഗിൻ്റെ കീഴിൽ കിടക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ശുദ്ധീകരണം എന്നൊക്കെ വളരെ വേഗം പറയും. എന്നാൽ സംഗതി എന്താണെന്ന് അറിയാമോ? ചില റഗിൻ്റെ കീഴിലോട്ട് ഇതൊക്കെ സൗകര്യം പോലെ നമ്മളങ്ങ് ഫോർ അവർ കൺവീനിയൻസ് വി വിൽ ഹൈഡ് ഔട്ട് ഓൾ ദോസ് ഫോൾസ് അണ്ടർനീത് ദ റഗ്സ് ഓഫ് അവർ ലൈഫ്. There are so many hidden things that are in our life. നമ്മൾ മനസ്സിലാക്കണം, യാഥാർത്ഥ്യം അറിയുന്ന ദൈവത്തിന് മുൻപിൽ ആണ് നാം ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനൊന്നും മറവല്ല, എൻ്റെ കർത്താവിന് ഒന്നും മറവല്ല. എൻ്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്നവൻ അറിയുന്നവനാണ്. എൻ്റെ ചിന്തകളെ അവൻ അറിയുന്നവനാണ്. എൻ്റെ ഭാവം അവൻ അറിയുന്നവനാണ്. ഞാൻ ഇരിക്കുന്നത് അവൻ അറിയുന്നു. ഞാൻ എഴുന്നേൽക്കുന്നത് അവൻ അറിയുന്നു. ഞാൻ നടക്കുന്നത് അവൻ അറിയുന്നു, ഞാൻ കിടക്കുന്നത് അവൻ അറിയുന്നു. ഹല്ലേലൂയ. എൻ്റെ വായിലെ വാക്കുകൾ, ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ പിൻപിലുള്ള എൻ്റെ ഉദ്ദേശം അറിയുന്നു, ദൈവം അറിയുന്നു, ദൈവം അറിയുന്നു. Praise God knows everything of my life. I cannot hide anything from my Lord. Hallelujah. I can hide the people, but I cannot hide the Almighty God. His eyes see everything of our life. അവന്റെ കണ്ണ് സകലത്തെയും കാണുന്നതാണ്. Praise the Lord. സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്താകുന്നു അടിമത്തം എന്നുകൂടെ മനസ്സിലാക്കണം. നാട്ടിലൊരു പറച്ചിലുണ്ട്, പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകമെന്ന്. എന്ന് പറഞ്ഞാൽ ബോണ്ടേജ് ഈസ് മോർ ഫിയർഫുൾ ദാൻ ഡെത്ത്. മരിക്കുന്നതിനേക്കാൾ, മരണത്തെക്കാൾ ഏറ്റവും ഭയാനകമാണ് അടിമത്തം. പ്രൈസ് ദ ലോർഡ്. എന്താണ് യഥാർത്ഥത്തിൽ, വാട്ട് ഈസ് ദ റിയൽ ബോണ്ടേജ്? When the Lord says that you are free indeed, എന്ന് പറഞ്ഞാൽ we are free from sin, we are free from sinning, we are free to sin. അങ്ങനാണോ? പാപം ചെയ്യാൻ തക്കവണ്ണം ഞാൻ സ്വതന്ത്രന, ആർക്കും എന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യം ഇല്ല. ഐ നോ വാട്ട് ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രനായിട്ട് നടക്കുന്നതാണോ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം? ആരും ചോദ്യം ചെയ്യാനില്ല, ഒരു നിയമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളയമില്ലാതെ ചാടുക എന്നതാണോ സ്വാതന്ത്ര്യത്തിൽ ഉദ്ദേശിതമായിരിക്കുന്നത്? അല്ല. പ്രൈസ്, ദേർ ഇസ് എ റിംഗ്, ദേർ ഇസ് എ ലോ ദാറ്റ് വി need to obey, that we need to abide with. Naam jeevichu porendathinu devam oru niyamam thannittundu. Ee rajyathu swatantramaya Americayila thamasikkunnathu ennu paranjondu ishtam pole enikku cheyan sadhikkilla. City ordinance parayunnu there should not be any fireworks in the city other than in one place. Celebration parkil maatrame ഫെഡറൽ വേക്കാർക്കോട്ട് പറയുക. പ്രൈസ് ദി ലോർഡ്. അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പടക്കം പൊട്ടിച്ച് എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എറിഞ്ഞാൽ നിശ്ചയമായും അറസ്റ്റുണ്ട്, ശിക്ഷണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ സിറ്റിയിൽ താമസിക്കുമ്പോൾ ഈ സിറ്റിയുടെ നിയമപ്രകാരം ജീവിക്കണം. ഈ രാജ്യത്ത് ജീവിക്കുന്നു, ഇവിടുത്തെ സിറ്റിസൻസ് ആണ് ഇവിടെ ഇരിക്കുന്ന നല്ല പങ്കാളികളും. ഇഫ് യു ആർ ദ സിറ്റിസൻ ഓർ ദ immigrant of this country, if you want to live in this country, you need to obey the laws, the rules of this country. Praise the Lord. If I am not willing to obey the rules of this country, better I must get out of this country. Praise the Lord. I cannot live in this country with breaking of the law. Niyama langagarai ee rajyathu thamasikkan okkilla. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ പറയുന്നൊരു താല്പര്യം, ഇത് ദൈവത്തിൻ്റെ രാജ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ദ ചേർച്ച് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദ റൂളർ ഓഫ് ദിസ് കിങ്ഡം ഈസ് ഗാഡ്. ഗാഡ് റെയ്ൻസ് നൗ. ഹല്ലേലൂയ. ദിസ് ഈസ് എ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചേർച്ച്. അവർ ലൈഫ് ഈസ് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. ക്രൈസ്റ്റ് ഈസ് ദ ഫോക്കസ് പോയിന്റ് of our life. Christu aanu nammude jeevithathinte shraddha kendram. Avanil ninnaanu sagala oorjavum namukku labhikkunnathu. As long as we want to live in this country, we must live according to the rules of this country. Hallelujah. Ee rules ezhuthiyathu devathinte vachanathilaanu. Through the word of God we understand the rules of this country. Hallelujah. And we must be willing to accept the verdict of the Bible. Vajanathinte vidhi prakyapanam athu pole chodyam cheyyathe angeekarippan namukku manasundaganam. Iniyum adutha bhagathil kadakkatta samayam pogunnuvallo. Devathinu stotram. 33-amathe vakyathil avar endha parayunnathu? Njangal Abrahaminte അതിനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അതൊരു നല്ല പാരമ്പര്യമാണ്. അത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സമ്പതിയാണ്. അതിനോട് ചേർത്ത് പറഞ്ഞ കാര്യം വാസ്തവത്തിൽ സത്യമല്ല. അപ്പോൾ അർദ്ധസത്യം, പകുതി സത്യം, പകുതി അസത്യം, ഇത് ക്രിസ്തീയതയ്ക്ക് പറ്റിയതല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റിയതല്ല. ഹല്ലേലൂയ. ഒന്നുകിൽ പൂർണ്ണമായും വ്യാജം, അല്ലെങ്കിൽ പൂർണ്ണമായും സത്യം. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആശിക്കുന്നത്. ക്രൈസ്തവ, ഞങ്ങൾ അബ്രഹാമിന് സന്തതിയ, ഞങ്ങൾ ആർക്കും ഒരു നാളും ഇതുവരെയും ദാസന്മാരായിരുന്നിട്ടില്ല. എന്നിട്ട് യേശു എന്താ മറുപടി പറയുന്നത്? പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത്? ആരാ ഇപ്പം ചോദിക്കുന്നത്? ഓർക്കണം, വിശ്വസിച്ചവരാ. വിശ്വസിച്ച യഹൂദന്മാരാ പറയുന്നത്. പിന്നെ നീ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന്. പിന്നെ എന്തോ ഞങ്ങൾ സ്വതന്ത്രരാകണ്ട, ഞങ്ങൾ ഇന്നുവരെ ആരും ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നുവെന്ന് നീ പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തോടെ നിരക്കുന്നതല്ല എന്നല്ലേ ഇവർ പറയുന്നത്? യേശു, നീ പറഞ്ഞത് കള്ളമാണ്. ഇതാ പറഞ്ഞതിന് സാരം, നീ പറഞ്ഞത് കള്ളമാണ്. യേശുവിനെ കള്ളനാക്കുന്ന ജീവിത രീതി ഒരിക്കലും നമുക്ക് പറ്റിയതല്ല. ഒരു തന്നിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കൾക്ക് ഒരിക്കലും യേശുവിനെ കള്ളനാക്കാൻ ശ്രമിക്കരുത്. യേശു പറഞ്ഞത് സത്യമാണ്. എൻ്റെ കർത്താവ് പറഞ്ഞത് സത്യമാണ്. Whatever my Lord has proclaimed is right. Hallelujah. There is no fault in His word. There are no lies in His word. കള്ളം പറയുന്ന ഓരോരുത്തരുണ്ട്. Hallelujah. അത് സാത്താനാണ്. അവൻ കള്ളം പറയും. ഈ എട്ടാം അധ്യായത്തിൽ തന്നെ യേശു അക്കാര്യം എടുത്തു പറയുന്നുണ്ട്. എട്ടാം അധ്യായത്തിൻ്റെ 44 വാക്യം ഒന്ന് വായിച്ച്, അതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് വായിച്ച്. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമല്ല. ഇൻ ഹിം ദർ ഇസ് നോട്ട് ട്രൂത്ത്. ബിക്കോസ് ഓഫ് ദാറ്റ് ഹി ഡസ് നോട്ട് അലൈവ് ഇൻ ഹി ഡസ് നോട്ട് ലീവ് ഇൻ ട്രൂത്ത്. അവൻ സത്യത്തിൽ നിൽക്കുന്നില്ല. ഹി ഡസ് നോട്ട് സ്റ്റാൻഡ് ഇൻ ട്രൂത്ത്. ഇൻ ഹിം ദർ ഇസ് നോ ട്രൂത്ത് അറ്റ് ഓൾ. അവനിൽ എന്തില്ല? സത്യം എന്ന് പറയുന്നതില്ല. അവൻ എന്താണ്? അവൻ ഭോഷ്ക് പറയുന്നവനോ? അതിൻ്റെ അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് പറയുന്നതല്ല, സാത്താനെ കുറിച്ച് പറയുന്നതാ. അവൻ ഭോഷ്ക് പറയുന്നു. ഹീസ് ദ അണ്ട. അതാ വിഷയം പലർക്കും തോന്നി വരുന്നത്, യേശു ആ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടോ എന്നാ. യേശു തന്തയ്ക്ക് വിളിച്ചല്ലേ, യേശു അപ്പന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാ. അപ്പനും പറഞ്ഞതല്ലേ, അതാ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞതാ. അതിൻ്റെ അപ്പനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പനെയല്ല പറഞ്ഞത്. ഹിസ്റ്റോറിക്കലി ഹി ഈസ് എ ലയർ. അത്രമാത്രമേ അതിൻ്റെ അർത്ഥമാകുന്നുള്ളൂ. സോ ദ ലൈ ഒറിജിനേറ്റഡ് ഫ്രം സേറ്റൻ. അതാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് ലൈ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം സേറ്റൻ. അതിൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞാൽ യേശു അപ്പന് വിളിച്ചതല്ല ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണെന്നറിയാമോ? അതിൻ്റെ ഒറിജിനേറ്റർ ആരാ? സാത്താൻ. അപ്പം ഫോഷ്കിൻ്റെ ഒറിജിനേറ്റർ സാത്താനാണ്. ഇസ് ദ ഒറിജിനേറ്റർ ഓഫ് ലൈ ഈസ് സേറ്റൻ. ആൻഡ് വെൻ ഇറ്റ് സേസ് അബൌട്ട് ഗാഡ് ഓർ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹീ സേസ് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. പ്രൈസ് ദ ലോർഡ്. അവൻ വഴിയാണ്, സത്യമാണ്. അവൻ സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവനിൽ എന്തില്ല? യാജവല്ല. ദീസ് ആർ ദ ടു കോൺട്രാസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ഫുൾ ഓഫ് ട്രൂത്ത്. സൈറ്റൻ ഫുൾ ഓഫ് ലൈ. അവന് അല്പം പോലും സത്യമില്ല. പിശാചിൽ അല്പമൊക്കെ സത്യമുണ്ടെന്നൊക്കെ പലരും ധരിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്ന സത്യത്തിനകത്തു എന്തുകൊണ്ടെന്നറിയാമോ? വ്യാജമുണ്ട്. പിശാചിൽ സത്യം പറഞ്ഞ ചില രംഗങ്ങൾ, പല രംഗങ്ങളുണ്ട്. പക്ഷെ അവൻ സത്യം പറഞ്ഞിട്ടുള്ളപ്പോഴും യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇവൻ ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്. സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞു. പൗലോസ് നടന്നു പോകുന്നതായ സമയത്ത് ശിലാസമത്ത് ഫിലിപ്പിയിൽ അതിഭയങ്കരമായ ശുശ്രൂഷയൊക്കെ ചെന്ന് നടക്കുന്നുണ്ട്. ഒരു വെളിച്ചപ്പാടത്തിയായ സ്ത്രീ ഈ പൗലോസിനെ എതിരേറ്റ് പറയുകയാണ്, അവരുടെ പുറകെ നടന്ന് പറയുക, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. ആ പറഞ്ഞത് ശരിയാണോ? സത്യമാണോ പറഞ്ഞത്? ഇവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ സത്യമാണോ പറഞ്ഞത്? സത്യമാണോ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. പക്ഷേ പിശാചിന് അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കണ്ണിങ്നെസ് ഉപയോഗിക്കുക, ക്രാഫ്റ്റിനെസ് ഉപയോഗിക്കുക, പ്രൈസ് സ്ട്രാറ്റജം ഉപയോഗിക്കുക. പ്രൈസ് സത്യം പറഞ്ഞാൽ ഒരാളെ തെറ്റിക്കാൻ സാധിക്കുന്നു വരികിൽ അവൻ അതിന് മുതരും. വ്യാജം പറഞ്ഞാൽ ഒരാളെ തെറ്റിക്കാമെന്ന് വരികിൽ അവൻ വ്യാജം പറയും. അവസരത്തിനൊത്ത് വേഷം മാറാൻ റെഡിയാണ് ആര്? സാത്താൻ. വിശ്വാസികളുടെ ഇടയ്ക്ക് ചെല്ലുന്നതായ സമയത്ത് അവൻ വിശ്വാസിയായിട്ട് ചമഞ്ഞെന്നിരിക്കും. എനിക്കറിയാവുന്ന കാര്യമുണ്ട്, കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നു. ആ വിദ്യാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്തതായ കൃഷ്ണദാസന്മാരും എല്ലാവരും കൂടി അവൻ അഡ്മിഷൻ കൊടുത്തു. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ഒരു RSS പ്രവർത്തകനായിരുന്നു. അവൻ അതിനകത്ത് നിന്നുകൊണ്ട്, ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അതിനകത്തിലെ ന്യൂനതകൾ മുഴുവനും കണ്ടെത്തി അപ്പോഴപ്പോൾ RSSൻ്റെ പ്രചാര സംഘത്തിന് അറിവ് കൊടുത്തുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വലിയ പ്രശ്നം ആ സ്ഥാപനത്തിനുണ്ടാക്കി. ഞാൻ പറഞ്ഞതിന് താല്പര്യം, സുവിശേഷകന്മാരുടെ ഇടയിലും അങ്ങനെ പിശാച് നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടുവിടാം. അപ്പോൾ ഇതനുഭവിക്കുന്ന മക്കൾ, ദൈവമക്കൾ ഓർത്തുകൊള്ളണം, എവിടെയാണ് സത്യം? സത്യവും വ്യാജവും കൂടെ ഒരുമിച്ച് ചേർന്ന ഒന്നല്ല, പൂർണ്ണ സത്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ ഗീബൽസ് തന്ത്രം എന്ന് പറഞ്ഞ് നിങ്ങളത് കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഗീബൽസിൻ്റെ തന്ത്രം? ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഹിറ്റ്ലറിൻ്റെ ഒരു അഡ്വൈസറായിരുന്നു ഗീബൽസ്. ഈ ഗീബൽസിൻ്റെ തന്ത്രമെന്ന് പറയുന്നത് 100 കള്ളം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക. 100 കള്ളം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ ഒരു സത്യമായിട്ട് അവർക്ക് മാറി. പക്ഷെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം 100 അല്ല 101 കള്ളം പറഞ്ഞാലും കള്ളമെന്നും കള്ളം തന്നെയാണ്, അതൊരിക്കലും സത്യമായി വരത്തില്ല. എന്നാൽ തന്ത്രപരമായിട്ട് ശ്രമിച്ചേക്കാം. ഒരു വ്യാജം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഞാനൊരു കാര്യം പറയട്ടെ, എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. നിങ്ങൾ അസോസിയേറ്റ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തി അസോസിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റേക്കുറിച്ച് എപ്പോഴും ദോഷം പറയുന്ന ഒരാളുമായിട്ടാണെന്നിരിക്കട്ടെ, എപ്പം കണ്ടാലും 24 മണിക്കൂറിൽ ഉറങ്ങാത്തതായ സമയം മുഴുവനും ആ വ്യക്തി പറയുന്നത് നിങ്ങളുടെ പാസ്റ്റേക്കുറിച്ചുള്ളതായ കുറ്റമാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പാസ്റ്റർമാരായിത്തീരും, അതുപോലെ വരും. സംശയമൊന്നുമില്ല, പരിശോധിക്കാൻ മക്കളല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്തായിത്തീരും? ആ വ്യക്തി തിരിച്ചു വരാം. പാസ്റ്റ് സഹകരിക്കുന്നത് മുഴുവനും കൂട്ടുവിശ്വാസികളെ കുറിച്ച്, ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളെ കുറിച്ച് ദോഷം പറയുന്ന ആളുകളുമായിട്ടാണ്. എപ്പം കണ്ടാലും ടോണിയെക്കുറിച്ച് ദോഷമേ പറയത്തുള്ളൂ, ഏത് നിമിഷം കണ്ടാലും. പക്ഷെ എൻ്റെ സമ്പർക്കം മുഴുവനും ആ വ്യക്തിയുമായിട്ടാണ്. ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങത്തില്ല, സദാസമയം ആ വ്യക്തിയുടെ അടുക്കല. അങ്ങനെ എന്നോട് എന്തോ പറഞ്ഞാലും ടോണിയുടെ കുറ്റമേ പറയത്തുള്ളൂ. അത് തന്നെ കേട്ട് കേട്ട് എൻ്റെ തല മുഴുവനും അതുകൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ കാണുമ്പോഴെല്ലാം ടോണി പറഞ്ഞതന്നെ, വാസ്തവത്തിൽ എവൻ ലവനല്ലയോ, ഇതാ ചിന്ത മുഴുവനും. കാരണം അതെൻ്റെ മനസ്സിൽ ഇരിക്കുക. പുറമേ കാണുന്നവർ നല്ല കോളിനോസ് പുഞ്ചിരിയൊക്കെ നടത്തി, വാസ്തവത്തിൽ ഒന്നാം തരം ദൈവദാസനായിട്ട് ഞാൻ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? നീരസം. എന്നെ ഈ നീരസത്തിൽ കൊണ്ടുവന്നതാരാ? എൻ്റെ സഹോദരനുമായിട്ട് എൻ്റെ ബന്ധം ശരിയാക്കി കൊണ്ടുപോകണമെന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന മാർഗം ആ വ്യക്തിയുമായിട്ടുള്ളതായ എൻ്റെ അസോസിയേഷൻ എന്തോ ചെയ്യണം, ഞാൻ വിച്ഛേദിക്കണമാറും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂട്ടുവിശ്വാസിയുമായിട്ടുള്ളതായ എൻ്റെ റിലേഷൻഷിപ്പ് എനിക്ക് കീപ്പപ്പ് ചെയ്യണമെന്ന് വരികിൽ അതിന് തടസ്സമായി നിൽക്കുന്ന സകല ശക്തിയെയും ഞാൻ എന്തോ ചെയ്യണം, അരിഞ്ഞു വീഴ്ത്തണം. ഇത് മാത്രമായിരിക്കണം ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കണക്കുകയുള്ളൂ. അപ്പം വ്യാജം പറയുന്നതായ ഒരു വ്യക്തിയുമായിട്ടുള്ള അടുത്ത സമ്പർക്കം ആ വ്യക്തിയെ വീണ്ടും വ്യാജം പറയുന്നവനാക്കി തീർക്കും. അപ്പം പിശാചുമായിട്ട് സമ്പർക്കം പുലർത്തരുത്. അവനുമായിട്ട് എന്ത് ചെയ്യണം? മാറിന് അകൽച്ച പാലിച്ചു കൊള്ളണം. പിശാചിന് തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഏത് വിധത്തിൽ എന്നെ തെറ്റിക്കാൻ സാധിക്കുമെന്ന് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ തിരഞ്ഞു നടക്കുക. വാസ്തവത്തിൽ അലറുന്ന സിംഹമെന്ന പോലെ തിരഞ്ഞു നടക്കുകയാണ്. അലറുന്ന സിംഹമെന്ന പോലെ അവൻ എൻ്റെ അടുക്കൽ ഇന്ന് വന്നു നാളെ വേറൊരു അടുക്കൽ വന്നു. അവൻ ആരും നിമിഷം അടങ്ങിയിരിക്കത്തില്ല. അവനിങ്ങനെ വന്നു വന്ന് എന്നെ തകർക്കണം, ഞാൻ നിൽക്കുന്ന നിലയിൽ നിന്ന് എന്നെ വീഴ്ത്തണം, അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള എൻ്റെ സമ്പർക്കം ഇല്ലാതെയാക്കണം എന്നതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവൻ്റെ തന്ത്രങ്ങളെ സൂക്ഷിച്ച് ഒഴിഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. എന്താ കാരണം? അവൻ കള്ളനാ. ദൈവത്തിന് അതിൻ്റെ അപ്പനാണ്, അതിന് ജനറേറ്ററാണ്. പ്രൈസ് ദ ലോർഡ്. ഇനിയും അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. 8-ാം അധ്യായത്തിൽ തന്നെ നാം വായിച്ചതായ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട്, verse 34 of chapter 8, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം, പ്രൈസ് ദ ലോർഡ്, പാപത്തിന്. അപ്പൊ യേശു പറഞ്ഞത്, വചനം പ്രമാണിക്കുന്നവൻ എൻ്റെ ശിഷ്യനാണ്. അപ്പൊ വചനത്തിൽ നിലനിൽക്കുന്നവൻ മാത്രമേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയുള്ളൂ. പാപത്തിൽ നിന്ന് അവൻ മോചനം പ്രാപിക്കണം. ദൈവത്തിന് പാപമോചനമുണ്ട്, പാപത്തിൽ നിന്നുള്ള മോചനമുണ്ട്. ഇത് രണ്ടും രണ്ടാ. പ്രൈസ് ദ പാപമോചനം, അവർ സിൻസ് ആർ ഫോർഗിവൺ. മുൻപേ നമ്മൾ കേട്ടു പ്രിയ ഡിക്രൂസ് പ്രസംഗിച്ചപ്പോൾ നാം കേട്ടുവല്ലോ, പാപം ചെയ്യുന്ന ഏത് വ്യക്തിയോടും ദൈവം ക്ഷമിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഹി മസ്റ്റ് റിപ്പൻറ്റ്. എന്നാൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന കൃപ ചീപ്പല്ല. The grace that we enjoy now is not the cheap grace. എന്ന് പറഞ്ഞാൽ വിലവില്ലാത്ത ഒന്നല്ല ഇത്. ഇതിന് വലിയ വില കൊടുത്തതാ. ദൈവത്തിന് സ്തോത്രം. Our Lord had paid a big price for this. Praise the Lord. Even his life, അവൻ്റെ പ്രാണൻ തന്നെയും അവൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി കൊടുത്തു. തന്നിമിത്തം ഈ കൃപ വിലയേറിയ കൃപയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ കൃപയുടെ അടിസ്ഥാനം? എന്താണ്? ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, അപ്പച്ച ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മോചനം കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇഫ് ഐ ആം നോട്ട് വില്ലിംഗ് ടു റിപ്പൻറ്റ് ഓഫ് മൈ സിൻസ്, ഐ എം നോട്ട് ഗോയിങ് ടു ബി ഫോർഗിവൻ. Praise the Lord. Devotana stotram. When God forgives, he forgets also. Whereas men often forgive, but they are not willing to forget. Praise. Adha namukku pattirikkum dosham. Ennal devathinte swabhavathinu nammal vidheyappadumbol forgive cheyyuvanum forget cheyyuvanum namukku sadhikkanam. Praise the Lord. Devotana stotram. Innu kudumbathil, സമൂഹത്തിൽ, സഭയിൽ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലത്തിന് രണ്ട് കാരണങ്ങളുള്ളതിൽ, അൺഫോർഗിവിനെസ് ആൻഡ് അൺറിസോൾവ്ഡ് ഇഷ്യൂസ്. പ്രൈസ് ദ ലോർഡ്. അൺഫോർഗിവിനെസ്, ക്ഷമിക്കാനുള്ളതായ മനസ്സില്ല. നമ്മൾ പറയുന്നു ക്ഷമിച്ചു. എൻ്റെ ഹൃദയത്തെ തകർത്ത ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു പരസ്യ സ്ഥലത്ത് നിൽക്കുന്നതായ വേളയിൽ എൻ്റെ കൂടെ മറ്റ് ചില സഹോദരങ്ങൾ കൂടെ ഉണ്ട്. പല പ്രിയപ്പെട്ടവർ വന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളെയൊക്കെ തന്നു. ഒരു കർത്തദാസൻ വന്ന് എനിക്ക് കൈ തന്നു. എൻ്റെ അടുത്ത് നിന്ന സഹോദരന് കൈ കൊടുത്തതായ സമയത്ത് കൈ കൊടുക്കാതെ അദ്ദേഹം കൈ പിൻവലിച്ചു. ഞാനത് നോട്ട് ചെയ്തു. വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ഭാരമുണ്ടായി. എന്താ അതിൻ്റെ കാരണം? ചോദിച്ചാൽ ഒത്തിരി റീസൺസ് കണ്ടേക്കാം, ഒത്തിരി റീസൺസ് അദ്ദേഹത്തിനുണ്ട്. എന്തുകൊണ്ട് ഞാൻ കൈകൊടുത്തില്ല എന്ന് പറയുവാൻ ഒത്തിരി റീസൺസ് ഉണ്ടേക്കാം. എന്നാൽ ഈ റീസൺസ് എല്ലാം ഉള്ളപ്പോൾ തന്നെ പ്രൈസ് ദ ലോർഡ്, ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതേ ദിവസം തന്നെ വേറൊരു സംഭവം കൂടെ നടന്നു. ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഞാൻ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു സഹോദരൻ ഇങ്ങനെ ഭിത്തിയുടെ മറുവശത്തൂടെ ഇങ്ങനെ കിടന്നുപോയി. എന്നെ പോയപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു. എന്നാൽ അതേ സഭയിൽ തന്നെ വട്ടതായ സഹോദരന്മാർ പലരും വന്ന് എനിക്ക് കരം തന്നു. ഇദ്ദേഹം കയ്യ് തന്നില്ല. പെട്ടെന്ന് മാനുഷികമായൊരു അല്പം ക്ഷോഭം എനിക്ക് ഉണ്ടായി. ഈ പോകുന്ന പോക്കിൽ മാനുഷിക നിലയിൽ എനിക്കൊരു ക്ഷോഭമുണ്ടായി. എടാ, ഇദ്ദേഹം എനിക്കൊന്ന് കൈപോലും തന്നെ. ഞാനൊരു ദോഷം ചെയ്തിട്ട് അങ്ങ് നിൽക്കുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എനിക്കൊരു ദോഷവും, ഇത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം. പക്ഷേ പുള്ളി കയ്യ് തന്നില്ല. കാണുന്നവർക്ക് എന്തോ തോന്നും, എടാ ആ പാസ്റ്ററൊക്കെ കൈ കൊടുക്കാതെ ഇങ്ങനെ പോയി എനിക്കും തോന്നിയത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഞാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് കൈ കൊടുത്ത് സംസാരിക്കണമെന്ന്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അതിന് പിന്നീട് ഒന്നിന് പോയില്ല. ആദ്യം അവിടെ ചെന്ന് ആ ടേബിളിന് ചുറ്റിന് നിന്ന് അദ്ദേഹത്തിന് ആദ്യം കൈ കൊടുത്തു. പിന്നെ മറ്റുള്ളവരോടെല്ലാം കൈ കൊടുത്തിട്ട് ഞാൻ പിരിഞ്ഞു. ഞാൻ ചെയ്തതിന് താല്പര്യം ഇത്രേ ഉള്ളൂ, പിശാചിൻ്റെ ആലോചനയ്ക്ക് ഞാൻ കീഴ്പ്പെടാൻ പാടില്ല. ആദ്യം പിശാച് എൻ്റെ മനസ്സിൽ ആലോചന കൊണ്ടുവന്നു, ഈ മനുഷ്യനെ വാസ്തവത്തിൽ രണ്ട് പറയണം. കാരണം അങ്ങനെ എനിക്ക് കൈതൊന്നില്ല, രണ്ട് പറഞ്ഞേ ശരിയാവത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ദൈവത്തിന് ആത്മാവനോട് ഇടപെട്ടു, അത് പാടില്ല. ദൈവത്തിന് സ്തോത്രം, നീ എഴുന്നേറ്റ് പോയിട്ട് ആ വ്യക്തിയുമായിട്ട് കൈ കൊടുക്കണം. ഞാൻ എന്തിനെ അനുസരിക്കണം? പ്രൈസ് ദ ലോർഡ്. പിശാചിനെ അനുസരിക്കണോ അത് ദൈവത്തെ അനുസരിക്കണോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ അനുസരിക്കുന്ന ഞാൻ തിരഞ്ഞെടുത്തു. എനിക്ക് ഐ എം ഫ്രീ. പ്രൈസ് ദ ലോർഡ്. എനിക്ക് മനസ്സിൽ വളരെ സ്വാതന്ത്ര്യമായി കഴിഞ്ഞു. ഞാൻ അതിനടിമയല്ല. ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്ന എന്തായിരുന്നു അറിയാമോ? ഞാൻ ആ പ്രത്യേക കാര്യത്തിന് അടിമയായിട്ട് എന്നും എൻ്റെ മനസ്സിൽ ചിന്തിച്ചു തന്നെ. എടാ, ഇന്നാരെനിക്ക് കൈ തന്നില്ല. പ്രൈസ് ദ ലോർഡ്. എപ്പോഴും അത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ട് നടക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എനിക്കറിയാം അദ്ദേഹത്തിനുള്ള പ്രയാസമില്ല എന്ന്. പ്രൈസ് ദ ലോർഡ്. എനിക്കുമില്ല പ്രയാസം, സന്തോഷം. അതേസമയം ദൈവത്തെ അനുസരിക്കാതെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്തോ സംഭവിച്ചേനെ? എൻ്റെ ശരീരത്തിന് ആകപ്പാടെ വിഷമമായി, എൻ്റെ മനസ്സാകപ്പാടെ വിഷമിച്ച് അൾസറും പിടിച്ച് ആകപ്പാടെ കുഴച്ചിലും ഉണ്ടായനെ മറന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു കാര്യമില്ല. ആവശ്യമില്ലാത്ത അൾസർ ഒക്കെ ഒഴിവാക്കാൻ പറ്റിയ മാർഗമെന്ന് പറഞ്ഞ് സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. സ്പിരിറ്റ് ഓഫ് ഫോർഗീവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ. നിരപ്പ് പ്രാപിച്ചു പോവുക. ആരോടും ഒന്നും പിണങ്ങിയിരിക്കരുത്, ഒന്നിനും ഒരിക്കലും. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം, ആരോടെങ്കിലും പിണക്കുള്ളതുമായിട്ടല്ലയോ പോകുന്നേ? അതുകൊണ്ട് ആരോടും ഒരിക്കലും പിണങ്ങിയിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരുന്നു, ഇന്ന് വരുന്നെന്നിരിക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ പോകാൻ നമ്മൾ തയ്യാറായിരിക്കുക. പക്ഷേ പിണക്കം വെച്ചുകൊണ്ട് പോകാൻ ഒക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം അതേ കർത്താവ് പറഞ്ഞത്, നീ യാ വഴിപാട് അർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ വെച്ചിട്ട് പോയി നിൻ്റെ സഹോദരനുമായിട്ട് നിനക്കാൻ. ഈ കർത്താവ് പിണങ്ങി നടക്കുന്ന വിശ്വാസികളെ കൊണ്ടുപോകാനാണ് വരുന്നത്, എനിക്ക് ചിന്തയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെന്ന് വരികിൽ ഒരു ശുദ്ധഹൃദയത്തോടെ എല്ലാവരെയും സ്നേഹിക്കുവാൻ, പാപത്തെ പാപമെന്ന് വിളിക്കുക, തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കുക. പക്ഷേ അതൊരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യരുത്, ബാധിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്. ഇനിയിപ്പം അധികം തുടർന്ന് ശരിയല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ഓർത്തു കൊള്ളണം, പാപം ചെയ്യുന്നവനൊക്കെ പാപത്തിൻ്റെ ദാസന. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായി. ദ സൺ ഓഫ് ഗാഡ് ഹാസ് അപ്പിയേർഡ് ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഡെവിൾ. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ഹീ ഡിസ്ട്രോയ്ഡ് ഓൾ ദ വർക്ക്സ് ഓഫ് ഡെവിൾ. പ്രൈസ് ദ ലോർഡ്. ഐ എം ഫ്രീ ഇൻഡീഡ്. ഐ എം ഫ്രീ. What is the real independence? Free from sin. Praise the Lord. Hallelujah. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുക. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്. ഞാൻ എ ഡൂളോസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു വിനീത ദാസനാണ് ഞാൻ. ഒരു ദാസനാണ്, ഒരടിമയാണ്. ഈ പഴയനിയമ കാലത്ത് ഈ ഡൂളോസ് എന്ന പദത്തെ വിശകലനം ചെയ്ത് പഠിച്ചാൽ ദാസൻ എന്ന പദത്തിന് വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. ഒരു പണ്ട് അടിമത്തം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഇസ്രായേലിൻ്റെ വീട്ടിൽ അടിമയായിട്ടുള്ള ഒരുവനെ അവൻ്റെ വിമോചന വർഷത്തിൽ അവനെ സ്വതന്ത്രനാക്കി വിടണം. എന്നാൽ ആ വിടുന്നതായ സന്ദർഭത്തിൽ അവന് മാത്രം പോകാം, എന്നാൽ അവൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ, അവർ വീട്ടിൽ ജനിച്ച മക്കളാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല. ആ സന്ദർഭത്തിൽ ഈ അടിമ പറയുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും വിട്ട് പോകുന്നില്ല, ഞാൻ അങ്ങയ്ക്ക് ദാസനായി ഇവിടെ എക്കാലും എൻ്റെ മരണം വരെയും താമസിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ ഈ വീട്ടുകാരൻ ഈ ദാസനെ കഥകിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്ന് കഥകോട് ചേർത്ത് വെച്ച് അവൻ്റെ കാതിന് തുളയ്ക്കണം. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ആ കാത് തുളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവൻ ആയുഷ്കാലം മുഴുവനും ഈ വീട്ടുകാരൻ്റെ അടിമയാണ്. ഇതാ ഡൂളോസ്. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ഓർത്തു കൊള്ളണം, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്ന് പൗത്രോസും പൗലോസും മറ്റ് കർത്തദാസന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയും, നമ്മൾ അർത്ഥമൊന്നും അധികം ചിന്തിക്കത്തില്ലെന്നേ ഉള്ളൂ. എന്താ യഥാർത്ഥത്തിൽ ദാസൻ്റെ പ്രത്യേകത? ഒരു കാരണവശാലും അവൻ്റെ ഭവനം വിട്ട് ഞാൻ പോകത്തില്ല, എന്തോ വന്നാലും ഈ വീട് വിട്ട് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് 40-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഓർത്തു കൊള്ളണം, ചെവി തുളയ്ക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. യജമാനൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ സാക്ഷാൽ യജമാനാണ്. ഹു ഈസ് അവർ റിയൽ മാസ്റ്റർ? അവർ റിയൽ മാസ്റ്റർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. സൈറ്റൻ നോർ സിൻ ആർ നോട്ട് മൈ മാസ്റ്റർ. ഹല്ലേലൂയ. ബട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ മാസ്റ്റർ. Hallelujah. I must obey him. I must be willing to live according to his rules. അവൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം.